ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ആരോഗ്യമേഖലയുടെ വികേന്ദ്രീകരണത്തിന് പ്രാധാന്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഊർജ്ജം പകരുന്നത് രാജ്യത്തെ കഴിവുറ്റ യുവജനതയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലായി മാറുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എക്സൈസ് നയത്തിനെക്കുറിച്ചുള്ള CAG റിപ്പോർട്ട് ഡൽഹി നിയമസഭയിൽ അവതരിപ്പിച്ചു. ബഹളത്തെ തുടർന്ന് 21 ആം ആദ്മി പാർട്ടി MLA മാർക്ക് സസ്പെൻഷൻ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിച്ചു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. കേരളം വിദർഭ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന് നാളെ നാഗ്പൂരിൽ തുടക്കം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഊർജ്ജം പകരുന്നത് രാജ്യത്തെ യുവജനതയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ ഗുവാഹത്തിയിൽ നടക്കുന്ന അഡ്വാന്റേജ് അസം 2.0 നിക്ഷേപ അടിസ്ഥാന സൌകര്യ വികസന ഉച്ചകോടിയുടെ പ്ലീനറി സെഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യയുടെ വികസനം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ വികസനത്തിന്റെ കേന്ദ്രമായി അസം മാറുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അസം ഗവർണർ LP ആചാര്യ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. രണ്ടു ദിവസം നീണ്ടുനിൽക്കുന്ന ഉച്ചകോടിയിൽ 240-ലധികം എക്സിബിറ്റേഴ്സ് പങ്കെടുക്കും. ആരോഗ്യമേഖലയുടെ വികേന്ദ്രീകരണത്തിന് പ്രാധാന്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബീഹാറിലെ പറ്റ്ന മെഡിക്കൽ കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ചെറിയ നഗരങ്ങളിൽ മെഡിക്കൽ സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ വലിയ ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാനാകുമെന്ന് ശ്രീമതി മുർമു ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളിൽ കൂടുതൽ ഗവേഷണങ്ങൾ കൊണ്ടുവരണം എന്നും രാഷ്ട്രപതി പറഞ്ഞു.
മെഡിക്കൽ ടെക്നോളജി അഹം ഭൂമിക നിഭാർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് ജൈസെ ടെക്നിക്കി ചികിത്സ പ്രക്രിയ സരള സഠിക് ബനാ രേ. മേരി ഈ സംസ്ഥാന ജുടെ സഭി ലോകോ അപീൽ ഹെ കി ആപ് ആധുനികതമ ടെക്നിക്കോ അപ്നാനേ കെ ലിയേ സദൈവ തത്പര രേ.
ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി നിതീഷ് കുമാർ, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അതിഷി ഗോപാൽ റായ്, ഇമ്രാൻ ഹുസൈൻ, വിശേഷ് രവി എന്നിവർ ഉൾപ്പെടെ 21 ആം ആദ്മി പാർട്ടി MLA മാരെ ഡൽഹി നിയമസഭാ സമ്മേളനത്തിന്റെ 3 സിറ്റിംഗുകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്ന് നിയമസഭയിൽ ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയുടെ പ്രസംഗത്തിനിടെ മോശമായി പെരുമാറിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ. ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഒരു ദിവസത്തേക്ക് പ്രതിപക്ഷ MLA മാരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി സ്പീക്കർ അറിയിച്ചു. അതേസമയം ഡൽഹി നിയമസഭാ സമ്മേളനം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. എക്സൈസ് നയത്തെക്കുറിച്ചുള്ള CAG റിപ്പോർട്ട് മുഖ്യമന്ത്രി രേഖാഗുപ്ത സഭയിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ AAP സർക്കാർ CAG റിപ്പോർട്ട് വൈകിപ്പിച്ചെന്ന് BJP ആരോപിച്ചു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ യോഗം ഇന്ന് പാർലമെന്റ് ഹൌസിൽ ചേർന്നു. യോഗത്തിനിടെ സമിതി നിയമവിദഗ്ധരുമായി ആശയവിനിമയം നടത്തി. 39 അംഗ സമിതിയിൽ ലോക്സഭയിൽ നിന്ന് 27 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 12 അംഗങ്ങളുമാണ് ഉള്ളത്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലായി മാറുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ബ്രിട്ടന്റെ വാണിജ്യ വ്യവസായ മന്ത്രി ജോനാഥൻ റെനോൾഡ്സുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തിയ ഇരുപക്ഷവും സന്തുലിതമായ കരാറിനായുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്താൻ ധാരണയായതായി ശ്രീ ഗോയൽ അറിയിച്ചു. ഇന്ത്യ UK പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള മോദി സർക്കാരിന്റെ പ്രതിബദ്ധത ശ്രീ ഗോയൽ ആവർത്തിച്ചു. ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സർവകക്ഷി യോഗം വിളിച്ചു. സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയെ ആശ്രയിച്ച് അതിർത്തി നിർണയം നടത്തിയാൽ തമിഴ്നാടിന്റെ പ്രാതിനിധ്യം കുറയുമെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച തമിഴ്നാട്ടിലെ 40 പാർട്ടികളുടെ യോഗം മാർച്ച് 5 ചേരും. ഇന്ത്യൻ കരസേനയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി മണിപ്പൂർ സന്ദർശിച്ചു. മണിപ്പൂർ ഗവർണർ, സംസ്ഥാന സുരക്ഷാ ഉപദേഷ്ടാവ് അജയ്കുമാർ ഭല്ല, മണിപ്പൂർ ചീഫ് സെക്രട്ടറി, പോലീസ് ഡയറക്ടർ ജനറൽ എന്നിവരുമായി ലഫ്റ്റനന്റ് ജനറൽ ചർച്ച നടത്തി. അതിർത്തി മാനേജ്മെന്റ് വർദ്ധിപ്പിക്കേണ്ടതിന്റെയും ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ സുരക്ഷാ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെയും ആവശ്യകതയെ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകളെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് ശിവരാത്രി ദിവസമായ നാളെ സമാപനം. തീർത്ഥാടകർക്ക് ശിവരാത്രിയിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ തത്രക്ഷക് മെഡലുകൾ തീരസംരക്ഷണ സേനയിലെ ഉദ്യോഗസ്ഥർക്ക് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മാനിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിലാണ് വിശിഷ്ട സേവനത്തിനും ധീരതയ്ക്കും സ്തുത്യർഹ സേവനത്തിനുമുള്ള മെഡലുകൾ സമ്മാനിച്ചത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായ തീരസേനകളിലൊന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് അദ്ദേഹം പറഞ്ഞു.
കഠിൻ പരിസ്ഥിതിയോ മേ രഹത്തെ ഹുവേ ഭി അപ്നി കർത്തവ്യ പരായണത കോ സർവോപരി രഖ്തെ ഹേ വോ സച്ച്മുച്ച് അനുകരണീയ ഹേ. मैंने देखा कि आप लोगों ने किस तरह डिस्टिंग्विश्ड सर्विस करते हुए कोस्टल सिक्योरिटी ऑर्गेनाइजेशन एफिशिएंसी इंटरनेशनल एक्सरसाइजेस रेस्क्यू ऑपरेशंस और नशीले पदार्थों के कैप्चर में साहसिक कार्यों को आप सभी ने अंजाम दिया है.
തീരസംരക്ഷണ സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിനായി ബജറ്റിൽ 9676 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭോപ്പാലിൽ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ സമാപന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തു. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ നിക്ഷേപക ഉച്ചകോടി നിർണായക പങ്ക് വഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരങ്ങളുടെ ഭാവി ആവശ്യങ്ങൾ കണക്കിലെടുത്ത് വികസന നയങ്ങൾ രൂപീകരിക്കേണ്ടത് ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ റാവൽപിണ്ടിയിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ഒരു പന്തുപോലും എറിയാതെയാണ് മത്സരം ഉപേക്ഷിച്ചത്. ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കിടും. നാഗ്പൂരിൽ നാളെ ആരംഭിക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളം വിദർഭയുമായി ഏറ്റുമുട്ടും. രഞ്ജി ചരിത്രത്തിൽ ഇതാദ്യമായാണ് കേരളം ഫൈനലിൽ എത്തുന്നത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയിൻസിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ബംഗളൂരു FC ചെന്നൈയിൻ മത്സരം ആരംഭിച്ചു. ബംഗളൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും രണ്ട് ദിവസത്തിനുള്ളിൽ നിഗമനത്തിൽ എത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ദക്ഷിണ മേഖലാ IG ശ്യാം സുന്ദർ പറഞ്ഞു. ഇതുവരെ പ്രതിയെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും വേണ്ട നടപടികൾ കൈക്കൊള്ളുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഫാൻ മയക്കുമരുന്നിന് അടിമയാണോ എന്നും പരിശോധന നടത്തും. അതേസമയം കൊല്ലപ്പെട്ട 5 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. അഫ്സാൻ ലത്തീഫ്, സൽമ ബീവി, ഷാഹിദ എന്നിവരുടെ മൃതദേഹങ്ങൾ താഴെ പാങ്ങോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും ഫർസാനയുടെ മൃതദേഹം ചിറയൻകീഴ് കാട്ടുമുറയ്ക്കൽ ജുമാ മസ്ജിദിലുമാണ് സംസ്കരിച്ചത്. കേരളത്തിൽ 28 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകളിൽ LDFനും 13 UDFനും വിജയം. 3 മറ്റുള്ളവരാണ് വിജയിച്ചത്. ആകെ 30 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വയം സഹായ സംഘങ്ങൾ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന സരസ് ആജീവിക മേളയ്ക്ക് ഉത്തർപ്രദേശിലെ നോയിഡയിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ഡോ ചന്ദ്രശേഖർ പെമ്മസാനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളെ സംരംഭകരാക്കി മാറ്റാൻ മേള സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത വികസിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ മേളയുടെ പ്രമേയം. രാജ്യത്ത് വനിതാ സമാധാന സേനാംഗങ്ങൾ മാതൃകാപരമായി പ്രവർത്തിക്കുന്നുവെന്നും ഗ്രാമീണ വനിതകളെ നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ പ്രചോദിപ്പിക്കുന്നുവെന്നും കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത്. സമാധാന പാലനത്തിലെ സ്ത്രീകൾ ഒരാഗോള ദക്ഷിണ വീക്ഷണം എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന വനിതാ സമാധാന സേനാംഗങ്ങൾക്കായുള്ള ആദ്യ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ സേത്ത്. സമാധാന പരിപാലന മേഖലയിൽ ശാശ്വതമായ സ്വാധീനം വളർത്തുന്നതിനുള്ള നിർണായക വേദിയായി സമ്മേളനം പ്രവർത്തിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത 2 പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വതങ്ങളിലും രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലെ സമതലങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. വരുന്ന 2-3 രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ നാളെ അരുണാചൽ പ്രദേശിലെ കാംലേ ജില്ലയിൽ ഏകദിന പര്യടനം നടത്തും. സന്ദർശനവേളയിൽ കാംലേ ജില്ലയിലെ കാംബോരിജോ സർക്കിളിൽ നടക്കുന്ന ആദ്യ സംയുക്ത മെഗാ ന്യോകും യൂല്ലോ ആഘോഷത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യമേഖലയുടെ വികേന്ദ്രീകരണത്തിന് പ്രാധാന്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഊർജ്ജം പകരുന്നത് രാജ്യത്തെ യുവജനതയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലായി മാറുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എക്സൈസ് നയത്തെക്കുറിച്ചുള്ള സി എ ജി റിപ്പോർട്ട് ഡൽഹി നിയമസഭയിൽ അവതരിപ്പിച്ചു. ബഹളത്തെ തുടർന്ന് 21 ആം ആദ്മി പാർട്ടി എം എൽ എമാർക്ക് സസ്പെൻഷൻ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിച്ചു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. കേരളം വിദർഭ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന് നാളെ നാഗ്പൂരിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.